2013 അവസാനിച്ചത് മലയാള സിനിമയ്ക്ക് പുതിയ ഊർജം സമ്മാനിച്ചുകൊണ്ടാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരാഴ്ച മുൻപേ തിയേറ്ററിലെത്തിയ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം പുതിയ വർഷത്തിലും നിറഞ്ഞോടുകയാണ്. മലയാള മുഖ്യധാരാ സിനിമയുടെ സുവർണ കാലഘട്ടമായി പറയപ്പെടുന്ന 90s തുടക്കത്തിൽ ഉണ്ടായിരുന്നതുപോലെ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകുന്നു. ഇതുതന്നെയാണ് ദൃശ്യം എന്ന ചിത്രം മലയാള സിനിമയ്ക്ക് നൽകിയ പുതിയ ഊർജം. സാമ്പത്തിക വിജയവും നിരൂപക ശ്രദ്ധയും നേടിയ മെമ്മറീസ് എന്ന ചിത്രത്തിന് തൊട്ടുപിന്നാലെയാണ് ജിത്തു ജോസഫ് എന്ന യുവ സംവിധായകൻ മോഹൻലാലിനെ നായകനാക്കി പുതിയ ചിത്രം പ്രഖ്യാപിക്കുന്നത്. സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ച് കാര്യമായി ഒന്നും പറയാതെയാണ് അണിയറക്കാർ ചിത്രത്തെ കുറിച്ച് പറഞ്ഞത്. അത് അർത്ഥഗർഭമായ മൗനമായിരുന്നുവെന്ന് തിരിച്ചറിയണമെങ്കിൽ ചിത്രം കാണണം. കാഴ്ച കൊണ്ട് മാത്രം പൂർണ്ണതയെത്തുന്ന ചിത്രമാണ് ദൃശ്യം. മലയാളത്തിൽ അത്തരം ചിത്രങ്ങൾ വിരളമാണ് എന്നതും ദൃശ്യത്തിന്റെ മാറ്റു കൂട്ടുന്നു. കേബിൾ ടി വി പ്രൊപ്രൈറ്ററും അത്യാവശ്യം കൃഷിയുമൊക്കെയുള്ള ഒരു 4-ാം ക്ലാസ്സുകാരൻ കുടുംബനാഥനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്നതാണ് ജോർജ് കുട്ടിയുടെ കുടുംബം. പത്രം വായിക്കാറില്ലാത്ത, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു തനി നാട്ടുമ്പുറത്തുകാരനാണ് ജോർജ് കുട്ടി. പക്ഷെ സിനിമ അയാൾക്ക് ജീവനാണ്. അയാൾ കാണാത്ത സിനിമകളില്ല. ഓരോ നാണയവും സൂക്ഷിച്ചു ചെലവഴിക്കുന്ന ഇടുക്കി രാജാക്കാട്ടിലെ സ്വന്തം ഗ്രാമത്തിന് പുറത്തേക്ക് വല്ലപ്പോഴും മാത്രം പോകാറുള്ള ജോർജ് കുട്ടിയുടെ കുടുംബത്തിലേക്ക് ഒരു ദിവസം ഒരാൾ കടന്നു വരുന്നു. അവന് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതിന് വഴങ്ങാൻ താല്പര്യമില്ലാത്ത ജോർജ് കുട്ടിയുടെ ഭാര്യയും മൂത്ത മകളും ചേർന്ന് അവനെ കൊല്ലുന്നു. ആ കൊലപാതക കേസിൽ നിന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി എന്ന 4-ാം ക്ലാസ്സുകാരൻ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിൽ. പത്രമോ പുസ്തകങ്ങളോ വായിച്ചിട്ടില്ലാത്ത ജോർജ് കുട്ടിക്ക് തന്ത്രങ്ങൾ ഒരുക്കാൻ ഊർജമാകുന്നത് സിനിമകളാണ്. ദൃശ്യങ്ങളെ കൂട്ടുപിടിച്ച് അയാൾ പോലീസിനെതിരെ നടത്തുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ 2-ാം പകുതി.
4-ാം ക്ലാസ് ജയിച്ച എന്നെ 10-ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കണ്ട.
എളുപ്പത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു കഥയാണ് ചിത്രത്തിന്റെ. അത് ഭംഗിയായി പറയാൻ കഴിഞ്ഞു എന്നതാണ് ചിത്രത്തിന്റെ വിജയം. തിരക്കഥ കരുത്താകുന്നത് അവിടെയാണ്. ചിത്രത്തിന് 2 ഭാഗങ്ങളുണ്ട്. ജോർജ് കുട്ടിയുടെ പാത്രപരിചയവും കുടുംബത്തിന്റെ അവതരണവും ഉൾപ്പെടുന്ന ആദ്യ പകുതി വിരസമാണ്. സീരിയലുകളിലും സിനിമകളിലും കണ്ടുപഴകിയ സ്ഥിരം നാടകവും ദൃശ്യഭാഷയും. അവിടെ നിന്നാണ് അവിശ്വസനീയമായ 2-ാം പകുതിയിലേക്ക് ചിത്രം നീങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ചിത്രം ത്രസിപ്പിക്കുന്നതായി മാറുന്നു. നാടകീയത അളന്നു മുറിച്ചിട്ട രംഗങ്ങൾ. കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ശീലം. എന്നാൽ കണ്ണിന് കാണുന്നത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല എന്ന ഏറെ ഗഹനമായ തത്വശാസ്ത്രം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ദുർഗ്രാഹ്യമാം വിധം മുടച്ചു നിൽക്കുന്നതല്ല. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന കാഴ്ചകളാണ് അവ. മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർസ്റ്റാർ വേഷമിടുമ്പോഴും ജോർജ് കുട്ടി സാധാരണക്കാരനാണ്. അമാനുഷികത എങ്ങുമില്ല. കുടുംബത്തിന്റെ കരുത്താണ് ചിത്രത്തിൽ നായകസ്ഥാനത്ത്.
ഈ വയസ്സിനകത്ത് നിങ്ങൾക്ക് എന്തിന്റെ കേട്?
ആരോടാണ് എനിക്ക് വയസ്സായെന്ന് മനസ്സിലിപ്പോഴും ഞാനൊരു മധുര 17-കാരനാണ്. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഭാര്യ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം വീടിനകത്താണ്.
എന്റെ ജോർജ് കുട്ടി, നാട് ഓടുമ്പോ നടുവേ ഓടണം.
മകന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന IG എത്തുന്നതോടെയാണ് ചിത്രം ഉദ്വേഗഭരിതമാകുന്നത്. കുറ്റം, ശിക്ഷ എന്നിവയ്ക്കിടയിൽ മനുഷ്യ ജീവിതത്തിൽ സാഹചര്യങ്ങളും നിലനിൽപ്പുകളും ഉണ്ടാക്കുന്ന വൈയക്തികമായ ശരികൾ സിനിമ ചർച്ച ചെയ്യുന്നു. സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് തിരക്കഥ തന്നെയാണ്. ആദ്യ പകുതിയിലെ വിരസത പോലും 2-ാം പകുതിയിലേക്കുള്ള ജോർജ് കുട്ടിയുടെ അപ്രതീക്ഷിതമായ മാറ്റത്തെ കാണിക്കാനാണെന്ന് വേണമെങ്കിൽ കരുതാം. സൂക്ഷ്മതയുള്ള, സാങ്കേതിക തികവുള്ള തിരക്കഥയാണ് ജിത്തു ജോസഫ് തന്റെ 4-ാം ചിത്രത്തിനായി ഒരുക്കിയത്. അതിന് ഏറ്റവും യോജിച്ച ദൃശ്യഭാഷ ഒരുക്കാനും സംവിധായകൻ എന്ന നിലയ്ക്ക് ജിത്തുവിന് കഴിഞ്ഞു. അഭിനേതാക്കളുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ഏത് കഥാപാത്രത്തെയും സ്വാഭാവികമായും ലളിതമായും അവതരിപ്പിക്കുന്ന മോഹൻലാലിന്റെ ഇടയ്ക്ക് കൈമോശം വന്ന ശേഷി തിരിച്ചെത്തുന്നത് ദൃശ്യത്തിൽ കാണാം. മീനയാണ് മോഹൻലാലിന്റെ ജോഡി. മീനയുടെ ശരീരഭാഷ രാജാക്കാടുകാരൻ ജോർജ് കുട്ടിയുടെ ഇടുക്കിക്കാരി ഭാര്യയാകാൻ യോജിച്ചതല്ല. എങ്കിലും രണ്ടാം പകുതിയിൽ മീന അഭിനയം കൊണ്ട് ഈ കുറവ് ഏറെക്കുറെ നികത്തുന്നുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ടത് മുൻനിര അഭിനേതാക്കളല്ലാത്തവരുടെ പ്രകടനമാണ്. രണ്ടാം പകുതിയിൽ മാത്രമെത്തുന്ന സിദ്ദിഖ് മുതൽ മോഹൻലാലിന്റെ ഇളയ മകളായി അഭിനയിക്കുന്ന ബേബി എസ്തർ വരെ, ഇടയ്ക്ക് വന്നുപോകുന്ന ചെറിയ കഥാപാത്രങ്ങൾ പോലും സിനിമയോട് ഇഴുകിച്ചേരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് സംവിധായകൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ച പ്രത്യേക ശ്രദ്ധയെ കാണിക്കുന്നു. ഒരേ സമയം പല ക്യാമറകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച രംഗങ്ങൾ, സർക്കസുകളില്ലാതെ എന്നാൽ ഒഴുക്ക് നഷ്ടപ്പെടാതെയുള്ള ചിത്ര സംയോജനം, ഇതൊക്കെ ഒരു നല്ല ചിത്രത്തിലേക്കുള്ള യാത്രയായിരുന്നു.
കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ.
ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തി.
മലയാള മുഖ്യധാരാ സിനിമയിൽ ദൃശ്യം ഒരു നാഴികക്കല്ലാണ്. പ്രതിസന്ധി കാലത്ത് ഒരു മികച്ച സിനിമ ഉണ്ടായി എന്നത് മാത്രമല്ല, ജിത്തു ജോസഫ് എന്ന ഗ്യാരണ്ടിയുള്ള ഒരു സംവിധായകനെ മലയാളത്തിന് കിട്ടി. ഡിറ്റക്റ്റീവ് എന്ന ആദ്യ ചിത്രത്തിൽ തന്നെ സാങ്കേതിക തെളിയിച്ചിട്ടുള്ള ജിത്തു ജോസഫ് മമ്മി ആൻഡ് മീയിലൂടെ ഫാമിലി ഡ്രാമകളുടെ രസതന്ത്രവും തനിക്കറിയാമെന്ന് കാണിച്ചു. എന്നാൽ പ്രതിഭാശാലിയായ ഒരു സംവിധായകനാണ് ജിത്തു എന്ന് തെളിഞ്ഞത് മൂന്നാം ചിത്രത്തിലൂടെയാണ്, മെമ്മറീസ്. എന്നാൽ അതിന് പൂർണ്ണത വരുത്തിയാണ് ജിത്തു ജോസഫ് ദൃശ്യം ഒരുക്കിയത്. ജിത്തുവിന്റെ നാല് ചിത്രങ്ങളിലും സസ്പെൻസിന്റെ അന്തർധാരയുണ്ട്. അത് സിനിമയുടെ ശരീരത്തോട് ഇഴുകിച്ചേർന്നു നിൽക്കുന്നു എന്നത് ജിത്തുവിന്റെ പ്രതിഭയുടെ തെളിവാണ്. ആ പ്രതിഭയാണ് ദൃശ്യത്തിന്റെ കരുത്ത്. തീർച്ചയായും ദൃശ്യം മികച്ച തിരക്കഥയുടെ അടിത്തറയുള്ള ഒരു സംവിധായകന്റെ സിനിമയാണ്.
മാറിവിൽ കൂടെ നീർത്തും മാനസം.